2024 ആഗസ്റ്റ് 21 ബുധനാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്നു രാഹുൽ. നെറ്റ് സീറോ കാർബൺ പദ്ധതി ദൈവത്തിന്റെ സ്വന്തം നാടിനായി. ബാസി പാങ്കിൽ എഴുതുന്നു, കാർബൺ ഇല്ലാത്ത മണ്ണും വായുവും എന്നത് സുന്ദരമായ സ്വപ്നമാണ്. 5-10 വർഷം കൊണ്ട് സാധ്യമാകുന്ന ഒന്നല്ല ഈ ലക്ഷ്യമെങ്കിലും കാർബൺ രഹിത ഭൂമിക്കായി നടത്തുന്ന ശ്രമങ്ങളെല്ലാം ശ്രദ്ധേയങ്ങളാണ്. കാർബൺ ഇല്ലാത്ത കേരളം ലക്ഷ്യമിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടപ്പാക്കിയ നെറ്റ് സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ പദ്ധതി പല ജില്ലകളിലും ഫലം കണ്ടു. തൃശൂരിലെ 5 പഞ്ചായത്തുകളിലും മാറ്റങ്ങൾ കണ്ടതോടെ പദ്ധതിയിൽ ഉൾപ്പെടാൻ കൂടുതൽ തദ്ദേശ സ്ഥാപനങ്ങളും ഒരുങ്ങുകയാണ്. 1.5 വർഷമായി തുടങ്ങിയ പദ്ധതി വഴി കാർബൺ പുറന്തള്ളൽ, കാർബൺ ഫുട് പ്രിന്റ് എന്നിവയുടെ അളവ് കണ്ടെത്താനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് പൂർത്തിയാകുന്നതോടെ കൂടുതൽ പഞ്ചായത്തുകളെ പദ്ധതിയിൽ ഉൾപ്പെടുത്താനാകും. ഊർജ്ജ സംരക്ഷണം ലക്ഷ്യമിട്ട് അനർട്ട് PM KUSUM യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി കാർഷിക വൈദ്യുതി കണക്ഷനുള്ള കർഷകർക്ക് കാർഷിക മോട്ടോർ പമ്പുകളിൽ സോളാർ പാനൽ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയാണ് നെറ്റ് സീറോ കാർബൺ പദ്ധതി വഴി ഇനി നടത്തുന്നത്. കാർഷിക സമൃദ്ധി ഉറപ്പാക്കാനായി പച്ചക്കറി കൃഷിയും ഉറപ്പാക്കിയിരുന്നു. ഇതെല്ലാം ജനങ്ങളിൽ സ്വീകാര്യത ഉണ്ടാക്കിയതോടെയാണ് തദ്ദേശ സ്ഥാപനങ്ങൾ പദ്ധതിയിലേക്ക് ആകൃഷ്ടരായത്. തരിശുരഹിത പഞ്ചായത്താക്കി കാർഷിക അഭിവൃദ്ധി ഉണ്ടാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടപ്പാക്കി ശുചിത്വവൽക്കരണവും ഉപയോഗശൂന്യമായ തോടും കുളങ്ങളും നവീകരിക്കലും പൂർത്തിയായതോടെ മാറ്റങ്ങൾ ദൃശ്യമായി. വിദ്യാലയങ്ങളിൽ സോളാർ ഉപയോഗത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണവും അംഗൻവാടികളിൽ സോളാർ ഉപകരണങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജ സംരക്ഷണവും ഉറപ്പാക്കി. എന്താണ് നെറ്റ് സീറോ? ഹരിതഗ്രഹ വാതകങ്ങളായ കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ, നൈട്രസ് ഓക്സൈഡ് എന്നിവയുടെ അമിതമായ പുറന്തള്ളലാണ് ആഗോളതാപനം വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇതിൽ ഏറ്റവും അപകടകാരി കാർബൺ ഡയോക്സൈഡാണ്. ആഗോളതാപനം കുറയ്ക്കാനായി നെറ്റ് സീറോ എന്ന ആശയം വർഷങ്ങൾക്ക് മുമ്പ് അംഗീകരിക്കപ്പെട്ടതാണ്. ലക്ഷ്യത്തിലെത്താൻ കാലതാമസം. കാർബൺ ഡയോക്സൈഡ്, മീഥെയ്ൻ തുടങ്ങിയ ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ അന്തരീക്ഷത്തിന് താങ്ങാൻ കഴിയുന്ന രീതിയിലേക്ക് പരിമിതപ്പെടുത്തുകയാണ് ലക്ഷ്യം. വർഷങ്ങൾ നീണ്ട പ്രക്രിയയാണിത്. നിശ്ചിത പ്രദേശത്ത് എത്രത്തോളം ഹരിതഗൃഹ വാതകങ്ങളുണ്ട് എന്ന് കണക്കാക്കുന്നതാണ് പ്രാഥമികമായി ചെയ്തത്. മാലിന്യ സംസ്കരണം, കൃഷി, ജലസംരക്ഷണം, വൃക്ഷവൽക്കരണം, ഊർജ്ജ സംരക്ഷണം, ഗതാഗതം തുടങ്ങിയ മേഖലകളിലൂടെ ഇടപെടലിലൂടെയാണ് പദ്ധതി സാധ്യമാക്കുന്നത്. വിവിധ വകുപ്പുകളുടെ സഹായത്തോടെയാണ് ഫണ്ട് വിനിയോഗം സാധ്യമാക്കുന്നത്. വരന്തരപ്പള്ളി, വല്ലച്ചിറ, മാടക്കത്തറ, കൂഴൂർ, കൊണ്ടാഴി എന്നീ പഞ്ചായത്തുകളിലാണ് ചുരുൽ പദ്ധതി നടപ്പിലാക്കിയത്. ആദ്യഘട്ടം വിജയകരമായി 5 പഞ്ചായത്തുകളിൽ നടപ്പാക്കാനായതെന്നും ദീർഘകാലം കൊണ്ട് മാത്രമേ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയൂവെന്നും ഹരിത കേരളം മിഷൻ ജില്ലാ കോർഡിനേറ്റർ സി ദിദിക പറയുന്നു. വഴികൾ പലത്. വ്യവസായം, ഊർജ്ജം, കൃഷി, മാലിന്യം തുടങ്ങിയ മേഖലകളിൽ നിന്നുള്ള വിവരശേഖരണമാണ് മുഖ്യം. വാഹനങ്ങളുടെ എണ്ണം, ഇന്ധന ഉപയോഗം, വൈദ്യുതി ബില്ല് തുടങ്ങിയ നിരവധി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. മരങ്ങളുടെ വണ്ണവും ഉയരവും കണക്കാക്കി കാർബൺ സംഭരണം കണ്ടെത്തുകയും മണ്ണിലുള്ളത് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ വർഷം December 31 തൃശൂർ ജില്ലയിലെ മുഴുവൻ സർക്കാർ ഓഫീസുകളിലും ഹരിത ഓഫീസുകളാക്കി മാറ്റാനായി നിയന്ത്രണങ്ങൾ കടുപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളുടെയും ക്വാർട്ടേഴ്സുകളുടെയും പരിസരം ഉൾപ്പെടെ മാലിന്യമുക്തമായില്ലെങ്കിൽ പിഴ ഒടുക്കേണ്ടി വരും. അടുത്ത വർഷം March 31 സംസ്ഥാനം മാലിന്യമുക്തമാക്കാൻ സംസ്ഥാന സർക്കാരിനൊപ്പം എല്ലാ സ്ഥാപനങ്ങളും പങ്കാളികളാവണമെന്നാണ് ഹരിത കേരള മിഷൻ കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 16 ബ്ലോക്കുകളിൽ ഹരിത കേരള മിഷനുള്ള റിസോഴ്സ് പേഴ്സന്റെ നേതൃത്വത്തിലാണ് സർക്കാർ ഓഫീസുകൾ പരിശോധിക്കുക. എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഊർജ്ജ സംരക്ഷണം ഉറപ്പാക്കണം. അനാവശ്യമായി വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതെന്നും ജലം പാഴാക്കാൻ ഇടയാക്കരുത്, പൊട്ടിയ ടാപ്പുകൾ മാറ്റണമെന്നും നിർദ്ദേശമുണ്ട്. വിവിധ വകുപ്പുകളുടെ മേധാവികളുടെ യോഗം കഴിഞ്ഞ മാസം ചേർന്നിരുന്നു. എന്താണ് ഗ്രീൻ പ്രോട്ടോകോൾ, സർക്കാർ ഓഫീസുകളിൽ ഉണ്ടാകുന്ന മാലിന്യം എന്തൊക്കെ, സർക്കാർ ഓഫീസുകൾ എന്തൊക്കെ മാലിന്യമുക്തമാക്കാം എന്നീ വിഷയങ്ങളിൽ ക്ലാസും എടുത്തിരുന്നു. ഓണത്തിന് ഡിസ്പോസിബിൾ വേണ്ട. ഓണാഘോഷ പരിപാടികളിൽ ഒരു സർക്കാർ ഓഫീസുകളിലും ഡിസ്പോസിബിൾ പാത്രങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന നിർദ്ദേശമുണ്ട്. പകരം വീണ്ടും ഉപയോഗിക്കാനാവുന്ന സ്റ്റീല്, ചില്ല് പാത്രങ്ങൾ ഉപയോഗിക്കണം. ഓരോ ജീവനക്കാരനും പ്രത്യേക ഗ്ലാസ്, പാത്രം എന്നിവ നീക്കിവെക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ജൈവ മാലിന്യം വളമോ പാചക ഇന്ധനമോ ആക്കിയും അജൈവ മാലിന്യം ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് കൈമാറിയും മാലിന്യത്തിന്റെ അളവ് കുറച്ച് ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കണമെന്നുമാണ് നിബന്ധന. പേപ്പറിലും പ്ലാസ്റ്റിക്കിലും തെർമോക്കോളിലും നിർമ്മിച്ച എല്ലാ ഡിസ്പോസിബിൾ വസ്തുക്കളുടെയും ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി വേണം ഇത് സാധ്യമാക്കാനെന്നും നിർദ്ദേശമുണ്ട്. മാലിന്യങ്ങൾ പരമാവധി കുറയ്ക്കണം, ജൈവ മാലിന്യം നീക്കം ചെയ്യണം, പ്ലാസ്റ്റിക്കുകൾ ഹരിത കർമ്മസേനയ്ക്ക് നൽകണം, പരിസരങ്ങളിൽ ചെടി നട്ട് ഹരിതാഭമാക്കണം എന്നീ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. ഹരിത കർമ്മസേനയ്ക്ക് യൂസർ ഫീ നൽകി അജൈവ പാഴ്വസ്തുക്കൾ കൈമാറണമെന്നും ഓഫീസുകളിൽ എല്ലാ മാസവും ഡ്രൈഡേ ആചരിക്കണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എല്ലാ സർക്കാർ ഓഫീസുകളിലും പരിശോധന നടത്താനാണ് ലക്ഷ്യം. ആദ്യഘട്ടത്തിൽ തിരുത്തേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കും, തുടർ പരിശോധനകളും ഉണ്ടാകും. മാലിന്യം സംസ്കരണത്തിന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചാൽ മാത്രം A ഗ്രേഡ് നൽകും. അതെ, ചില കർശന നടപടികളുടെ മാത്രമേ ആ വലിയ ലക്ഷ്യം സഫലമാക്കാൻ കഴിയൂ.